ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم قل انما انا بشر مثلكم يوحى الي انما الهكم اله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعباده ربه احدا പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അവൻ നമുക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളമിങ്ങോളം താനൊരു മുസൽമാനാണെന്ന തികഞ്ഞ ബോധത്തോടെ എല്ലാ മേഖലകളിലും തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെയും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമ്മുടെ സമുദായത്തിൽ അറിഞ്ഞോ അറിയാതെയോ കടന്നുകൂടിയിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ, തെറ്റിദ്ധാരണകൾ, അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ കുറേ കുതുബകളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇൻഷാ അല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനുഷിക പ്രകൃതിയെക്കുറിച്ച് നമ്മുടെ സമുദായത്തിൽ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകളെ സംബന്ധിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മാല മൗലീദുകളിൽ നിന്നും കിസ്സപ്പാട്ടുകളിൽ നിന്നും വയലു പരമ്പരകളിൽ നിന്നുമൊക്കെ റസൂലിനെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, സൂഫി കഥകളിലൂടെ റസൂലിനെ പരിചയപ്പെട്ടിട്ടുള്ള ആളുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നില്ല, അള്ളാഹുവിനോട് അടുത്ത സ്ഥാനമുള്ള ഏതോ അമാനുഷികനായിരുന്നു എന്നാണ് പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. മുഅ്ജിസത്ത് എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് അസാധാരണ കഴിവുകൾ നൽകിയിട്ടുണ്ട്. ആ കഴിവുകൾ യഥേഷ്ടം എടുത്തുപയോഗിക്കാൻ നബിക്ക് സാധിക്കുമായിരുന്നു. ആ കഴിവുകൾ മരണശേഷവും നിലനിൽക്കുന്നുണ്ട്. ഇന്നും അവിടുന്ന് ആ അമാനുഷിക കഴിവുകൾ കൊണ്ട് ഇന്നും ഉമ്മത്തിനെ സഹായിക്കാൻ പ്രാപ്തരാണ് എന്നൊക്കെയാണ് ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. സാധാരണക്കാർക്ക് സാധാരണ കഴിവുകൾ നൽകും പോലെ അസാധാരണക്കാർക്ക് അസാധാരണ കഴിവുകൾ നൽകുമെന്നാണ് മുസ്ലിയാക്കന്മാർ ജനങ്ങളെ പറഞ്ഞു ധരിപ്പിക്കാറുള്ളത്. നമുക്കൊക്കെ ഈ ജീവിതത്തിൽ ഒരുപാട് സംഗതികൾ നിർവഹിക്കാൻ അള്ളാഹു കഴിവുകൾ നൽകിയിട്ടുണ്ട്. നടക്കാനും ഇരിക്കാനും ഓടാനും ചാടാനും തിന്നാനും കുടിക്കാനും അങ്ങനെ പലതും നമ്മൾ ചെയ്യുന്നത് അള്ളാഹു നമുക്ക് തന്നുവച്ചിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചാണ്. എന്നാൽ ഇതുപോലെ അസാധാരണ കൃത്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നബിമാർക്കോ മറ്റേതെങ്കിലും മഹാന്മാർക്കോ അള്ളാഹു കൊടുത്തിട്ടുണ്ടോ? ഇല്ല എന്നതാണ് വാസ്തവം. മുഅ്ജിസത്ത് എന്ന് പറയുന്നത് നബിമാരിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുന്ന അസാധാരണ സംഭവങ്ങളാണ്. അതിൽ നബിമാരുടെ സ്വാതന്ത്ര്യമുള്ള പ്രവർത്തനങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. അള്ളാഹു താൻ ഉദ്ദേശിക്കുമ്പോൾ, താൻ ഉദ്ദേശിക്കുന്ന നബിയിലൂടെ, താൻ ഉദ്ദേശിക്കുന്ന അളവിൽ, താൻ ഉദ്ദേശിക്കുന്നതായ അത്ഭുത സംഭവം അവൻ വെളിപ്പെടുത്തുന്നു എന്ന് മാത്രം. പലപ്പോഴും ശത്രുക്കൾ പല അത്ഭുതങ്ങളും കാണിക്കാൻ നബിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ശത്രുക്കൾ ആവശ്യപ്പെട്ടതുപോലെ ആവശ്യപ്പെട്ട സമയത്ത് കാണിക്കാൻ നബിമാർക്ക് സാധിച്ചിട്ടില്ല എന്നത് നമ്മൾ ചരിത്രത്തിൽ, ഖുർആനിൽ, ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ, ഒരുപാട് അസാധാരണ കഴിവുകൾ മുഅ്ജിസത്ത് എന്ന പേരിൽ റസൂലുള്ളാഹിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന തെറ്റിദ്ധാരണ, അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അസാധാരണ സംഭവങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ മുഅ്ജിസത്ത് എന്ന നിലയ്ക്ക്. പക്ഷെ അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിവല്ല, മറിച്ച് അല്ലാഹു വെളിപ്പെടുത്തുന്നതാണ്. നബിമാരെല്ലാവരും മനുഷ്യരായിരുന്നു, മനുഷ്യ പ്രകൃതിയുള്ളവരായിരുന്നു. വിശപ്പും ദാഹവും ക്ഷീണവും തളർച്ചയുമുള്ള, രക്തവും മജ്ജയും മാംസവുമുള്ള, നമ്മളെപ്പോലെ തന്നെ വേദനയുള്ള, ക്ഷീണമുള്ള, ദുഃഖമുള്ള, മാനുഷികമായ വികാര വിചാരങ്ങളൊക്കെയുള്ള മനുഷ്യരായിരുന്നു നബിമാരെല്ലാവരും എന്ന് നമുക്ക് ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ സാധാരണ മാനുഷിക പ്രകൃതിയുള്ളവർ നബിമാരായിക്കൂടാ എന്നാണ് നബിമാരുടെ പ്രതിയോഗികളായിരുന്ന, നബിമാരെ നിഷേധിച്ച കൗമിന്റെ നിലപാട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ ചോദിച്ചു, വഖാലു മാ ലിഹാദർ റസൂൽ യൗകുലു തഅമ വയംശി ഫിൽ അസ്വാഖ്, എന്താണ് ഈ റസൂലിന്, ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു, ഭക്ഷണം കഴിക്കും അങ്ങാടിയിലൂടെ നടക്കുന്ന നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യൻ നബിയാവുകയോ? അതാണ് അവരുടെ ചോദ്യത്തിന്റെ ഉദ്ദേശം. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമല്ല, പൂർവ്വകാല നബിമാരിൽ പലരെയും നിഷേധിക്കാൻ അവിടുത്തെ ആളുകൾ പറഞ്ഞ ന്യായം ഇതാണ്. ഇതെന്താ ഒരു നബിയെ അയച്ചിട്ടുള്ള മനുഷ്യനാ, മനുഷ്യനായ നബിയെ നമ്മളെങ്ങനെ വിശ്വസിക്കും? വമാ മനഅ അന്നാസ അൻ യുഅ്മിനു ഇദ് ജാഅഹുമുൽ ഹുദാ ഇല്ലാ അൻ ഖാലു അബഅസല്ലാഹു ബശറർ റസൂല, ജനങ്ങൾക്ക് സന്മാർഗം വന്നു കിട്ടിയപ്പോൾ അത് സ്വീകരിക്കുന്നുള്ള തടസ്സം അവരുടെ ഈ മാസ്ക് മാത്രമായിരുന്നു. അല്ലാഹു ഒരു മനുഷ്യനെയാണോ റസൂലായി നിയോഗിച്ചിട്ടുള്ളത് എന്ന അവരുടെ വാക്ക് മാത്രമായിരുന്നു അവർക്കുള്ള തടസ്സം. അതിന് അല്ലാഹു കൊടുത്ത മറുപടി എന്താ? ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ശാന്തമായി നടക്കുന്നത് മലക്കുകളായിരുന്നുവെങ്കിൽ അവർക്ക് റസൂലായിട്ടൊരു മലക്കിനെ തന്നെ നാം അയക്കുമായിരുന്നു. പക്ഷേ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ നടക്കുന്നത് മനുഷ്യന്മാരാണ്. അതുകൊണ്ട് മാനുഷ്യ പ്രകൃതിയുള്ള ആളുകളെ അല്ലാഹു നബിമാരായി തെരഞ്ഞെടുത്തു. ആലത്തലഹും റസൂലുഹും ഇന്നഹനു ഇല്ലാ ബശറും മിസ്ലുക്കും, നബിമാർ മനുഷ്യരല്ലേ എന്ന് ചോദിച്ചവർക്ക് റസൂലുകൾ തന്നെ നേരിട്ട് കൊടുക്കുന്ന മറുപടിയാണ് ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യർ മാത്രമാകുന്നു എന്ന്. ഞാൻ ഓതി വെച്ച സൂറത്തുൽ കഹ്ഫിൽ ആയത്തും അതാണ്. ഖുൽ നബിയെ പറയുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. കണ്ടോ, യുഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ഇലാഹ് അല്ലാഹു മാത്രമാണെന്ന് എനിക്ക് വഹി നൽകപ്പെടുന്നു. അതുകൊണ്ട് ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫലിയഅമൽ അമലൻ സ്വാലിഹ, അയാൾ സ്വാലിഹായ അമലുകൾ ചെയ്തുകൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ മറ്റാരെയും അവൻ പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് സൂറത്തുൽ കഹ്ഫിൽ കാണാം. അപ്പൊ ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറവി പറ്റിയിട്ടുണ്ട്, അവിടുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്രിന് മുമ്പായിട്ട് ഉറങ്ങുമ്പോ, സുബഹിക്ക് ശേഷം കിടക്കുമ്പോ ആയിഷ ബിബി ചോദിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പൊ നബി പറഞ്ഞു, എന്റെ കണ്ണുറങ്ങും കൽബുറങ്ങൂല. പക്ഷെ അതേ നബിയും സഹാബത്തും ഉറക്കത്തിപ്പെട്ടിട്ട് സുബഹിക്ക് അല്ലാഹി പോയ സംഭവമുണ്ട്. ഹൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങുകയാണ്, മരുഭൂമിയുടെ ഇങ്ങനെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഒരു താവളത്തിലെത്തി. അപ്പൊ റസൂല് പറഞ്ഞു, ആരും ഉറങ്ങണ്ട, ഇപ്പൊ ഉറങ്ങി നമുക്ക് സുബഹി ഖളായി പോവാ, എല്ലാവരും ഉറങ്ങാതിരുന്നോ, തൽക്കാലം വിശ്രമിച്ചോ. അപ്പൊ ബിലാൽ എന്നവര് പറഞ്ഞു, എല്ലാരും കൂടി ഉറക്കുവയ്ക്കണ്ടല്ലോ, ഞാൻ നിങ്ങളെല്ലാരും വിളിച്ചോളാം, നിങ്ങളൊക്കെ ഉറങ്ങിക്കോ. അങ്ങനെ ബിലാലിനെ നിശ്ചയിച്ച് അല്ലാഹുവിന്റെ റസൂലും സഹാബത്ത് എല്ലാരും ഉറങ്ങി. പക്ഷേ തന്റെ ഒട്ടകത്തിന്റെ മേൽ അല്പം ചാരിയിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ക്ഷീണം കാരണം അദ്ദേഹവും ഉറങ്ങിപ്പോയി. അങ്ങനെ എല്ലാവരും ഉറങ്ങി, സൂര്യൻ ഉദിച്ചു, വെയിൽ തട്ടി, ചൂട് കൊണ്ട് റസൂൽ എണീറ്റു. നോക്കുമ്പോ എല്ലാവരും ഉറങ്ങ, നേരെ പോയി ബിലാലിനെ തട്ടി വെച്ച്, ബിലാൽ എന്ത് പറ്റി? അള്ളാഹുവിന്റെ റസൂൽ അങ്ങേ പിടികൂടിയത് എന്നെയും പിടികൂടി. അപ്പൊ റസൂൽ ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നാണ് ബിലാൽ എന്നവർ വിശ്വസിച്ചത്. അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങൾക്ക് ഉറക്കം പിടിച്ചു, എനിക്ക് ഉറക്കം പിടിച്ചു, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് ഉറക്കല്ലാന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനുഷിക പ്രകൃതിയുള്ള ആളായിരുന്നു എന്നറിയാമായിരുന്നു. വേഗം എല്ലാവരും ഒന്നു കൊടുക്കാൻ പറഞ്ഞു, ബാങ്ക് വിളിച്ചു, സുന്നത്ത് നിസ്കരിച്ചു, പിന്നെ ഫർള് നിസ്കരിച്ചു. അങ്ങനെയാണ്, സമയം തെറ്റിപ്പോയാൽ പിന്നെ അങ്ങനെയാണ്. ചില ആളുകള് സുബഹി ളോർ നിസ്കരിക്കുന്നുണ്ട്, വെള്ളിയാഴ്ച അങ്ങനെ ഗുനൂത്ത് ഒതുക്കരിക്കുന്നു. എന്താ, തലേന്നത്തെ സുബഹിയാണ്, ആകെ വെള്ളിയാഴ്ച നിസ്കരിക്കുള്ളൂ, അതും ളോറിന്റെ അമയത്ത്. കണ്ടോ, അപ്പൊ അതുകൊണ്ട് അതൊരിക്കലുമില്ല. ആ സുബഹി എന്ന് പറയുന്നത് ഉറങ്ങിപ്പോയാൽ, ഉറക്കത്തിൽപ്പെട്ടാൽ, ഉറക്കം ഉണർന്നപ്പോൾ നിസ്കരിക്കണം. അപ്പൊ സുന്നത്തും ഫർളും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കരിച്ചു. അപ്പൊ ഇന്നെന്ത് മനസ്സിലായി? റസൂലുള്ളാഹി ഉറക്കണ്ട്, നബി മനുഷ്യനായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നിസ്കാരത്തിൽ മറന്നു. അപ്പൊ എല്ലാവർക്കും ചോദിക്കാൻ പേടി, രണ്ടരക്കാത്ത നിസ്കരിച്ച് സലാം പെട്ടി, നാലരക്കാത്ത നിസ്കാരം. അപ്പൊ ഇനി നാലെണ്ണ രണ്ടാക്കി വല്ല പുതിയ വഹയും വന്നോണോ, നമുക്ക് അറിഞ്ഞൂടല്ലോ. എല്ലാവർക്കും ചോദിക്കാൻ പേടി. അപ്പൊ ദുല്യദൈനി എന്ന് പേര് വിളിക്കപ്പെടുന്ന അദ്ദേഹം ധൈര്യം സംഭരിച്ച് ചോദിച്ചു നബിയോട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണോ? അതേ നബി, ഞങ്ങൾ രണ്ടേ നിസ്കരിച്ചിട്ടുള്ളൂ, എന്നാ വരിയെന്നാണ്. രണ്ടും കൂടി നിസ്കരിച്ച് സലാം പെട്ടിന് ശേഷം സഹുവിന്റെ സുജൂദ് ചെയ്ത് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പ്രസംഗിക്കുകയാണ്, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. അൻസാക്കമാൻസോ, നിങ്ങൾ മറക്കുന്നല്ലോ, എനിക്ക് മറവി പറ്റും, എനിക്ക് മറവി പറ്റിയാൽ നിങ്ങൾ എന്നെ ഉണർത്തണം. കണ്ടോ, ആണുങ്ങളാണെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയണം, പെണ്ണുങ്ങളാണെങ്കിൽ കയ്യിങ്ങനെ കൊട്ടണം എന്നൊക്കെ പഠിപ്പിച്ചത് ഇതിനു വേണ്ടിയാ. മറവി പറ്റും. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറവി പറ്റിയിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ ഗൈബുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹിക്ക് എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയാമെന്ന തെറ്റിദ്ധാരണ മുമ്പൊരിക്കൽ നമ്മൾ ഖുത്ബയിൽ ഗൈബുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ക്ഷീണമുണ്ടായിട്ടുണ്ട്, തടസ്സമുണ്ടായിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കൾ കുഴിച്ചു വെച്ചൊരു കുഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണു, അവിടുത്തെ മുൻപല്ല് പൊട്ടിപ്പോയി. അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട നബിയെ ഉപദ്രവിക്കുകയും മുൻപല്ല് പൊട്ടിക്കുകയും ചെയ്ത ഖൗമ് എങ്ങനെ വിജയിക്കാനാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു, അങ്ങനെ വേണ്ട, അവർക്ക് എതിൽ പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് ശാസിച്ചതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ വല്ലാഹു യഅസ്മുക മിനന്നാസ്, അല്ലാഹു ജനങ്ങളിൽ നിന്നെ സംരക്ഷിക്കുമെന്ന് അല്ലാന്റെ ആയത്തില്ലേ? എന്നിട്ട് എന്തേ നബിക്ക് ഇത് പറ്റിയത് അല്ലേ? ചില ആളുകൾ റസൂലുള്ളാഹി സിഹ്ർ ബാധിച്ചു എന്നുള്ള ഹദീസിനെ എതിർക്കാൻ ചില പോയത്തക്കാർ പറയല, അതാണ് എന്താണ്, അല്ലാന്റെ റസൂൽ അല്ല കാക്കുന്നു പറഞ്ഞില്ലേ? അല്ലാഹു കാക്കുന്നു പറഞ്ഞ് റസൂലിന് പനി വരൂല, റസൂലിന് മറവി പറ്റൂല, റസൂലിന് പരിക്ക് പറ്റൂല, റസൂലിന് വിശക്കൂല എന്നൊക്കെയാണോ പോയത്തമല്ലേ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ദൗത്യവുമായി ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ ദൗത്യം പൂർത്തിയാകുന്നത് വരെ നബിയെ ഉന്മൂലനം ചെയ്യാനോ നശിപ്പിക്കാനോ ശത്രുക്കൾക്ക് കഴിയില്ല. വിഷം വരെ കൊടുത്തില്ലേ ഖൈബർ യുദ്ധത്തിൽ ഒരു പെണ്ണില്ലേ, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടത്, വിഷം പുരട്ടി ഇറച്ചി കൊടുത്തു, റസൂലിന്റെ വായിലിട്ട് പെട്ടെന്ന് തുപ്പിക്കളഞ്ഞു. പക്ഷെ തുപ്പിക്കളഞ്ഞെങ്കിലും നബിയിൽ അത് കുറച്ച് ബാധിച്ചിരുന്നു, അത്രയും കടുത്ത വിഷമായിരുന്നു. മരിക്കുന്ന സമയത്ത് അന്നത്തെ ഖൈബറിൽ കഴിച്ച ആ വിഷം അത് എന്റെ ഈ കണ്ഠനാളത്തെ, ഈ പ്രധാന ഞരമ്പിനെ ഞെരുക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാനുഷികമായ ഇങ്ങനത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. തായിഫിൽ ചെന്നിട്ട് കുടുംബക്കാർ സഹായിക്കുമെന്ന് വിചാരിച്ചാണ് തായിഫിൽ പോയത്, മക്കയിൽ പീഡനം സഹിക്ക വയ്യാതായപ്പോ. പക്ഷേ തായിഫിലുള്ള കുടുംബക്കാർ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, പരിഹസിച്ചു, നിന്നെ അല്ലാതെ വേറെ ഒരു നബി ആക്കാൻ കിട്ടിയില്ല അള്ളാക്ക് എന്നൊക്കെ ചോദിച്ച് പരിഹസിച്ച് തെണ്ടി പിള്ളേരെ വിട്ട് തെരുവിലൂടെ കൂക്കി വിളിച്ച് കല്ലെറിഞ്ഞാട്ടി റസൂലുള്ളാഹിന്റെ കാലിൽ നിന്നും കല്ലുകൊണ്ട് രക്തം ധാരധാരയായി ഒഴുകി. അവിടുന്ന് ഒരു മുശ്രിക്കിന്റെ മുന്തിരിത്തോട്ടത്തിൽ കയറിയിട്ടാണ് അഭയം തേടിയത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് സംരക്ഷിക്കൂലേ? സംരക്ഷിക്കും. പക്ഷെ സംരക്ഷിക്കാനുള്ള ഉദ്ദേശം എന്താ? ഇതാണോ നബിക്ക് സിഹ്ർ ബാധിക്കൂല, നബിക്ക് പനി പിടിക്കൂല എന്നാണോ? റസൂലുള്ളാഹിക്ക് പനിച്ചിട്ട് റസൂലുള്ള പറയാണ്, ഇനി ഉവേക്കുക്കമായി ഒക്കറജുലാനി മിക്കും, നിങ്ങളിൽ രണ്ടാൾക്ക് പനിക്കുന്നത് പോലെ എനിക്ക് പനിക്കുന്നു. പെട്ടെന്ന് ബോധം കെടുന്നു, വെള്ളം തെളിച്ചിട്ട് വീണ്ടും ബോധം തെളിയിക്കുമ്പോ ജനങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിക്കും, വീണ്ടും ബോധം കെടുന്നു. ഇങ്ങനെ എത്ര സമയം സംഭവിച്ചു? അപ്പൊ പനി ഉണ്ടായിട്ടുണ്ട്, രോഗം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇത് പറയുമ്പോൾ ആളുകൾ എന്ത് പറയും? കണ്ടോ നബിയെ സാധാരണ മനുഷ്യനാക്കി എന്നിട്ട്, നമ്മളെ നാട്ടിലൊരു മുഹമ്മദ് പോലത്തെ ഒരു മുഹമ്മദ് ആക്കി, മുക്കത്തെ മുഹമ്മദും മക്കത്തെ മുഹമ്മദും ഒന്നാണെന്ന് പറഞ്ഞു. പച്ചക്കളവാണ്, ആരും അങ്ങനെ പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഖുർആന് കൊണ്ടും ഹദീസ് കൊണ്ടും തെളിഞ്ഞിട്ടുള്ള ഒരുപാട് അത്ഭുത സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ അത്ഭുത സംഭവങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് വെളിപ്പെടുത്തിയതോ അവിടുത്തെ കഴിവോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആളുകൾ പലതും ചോദിച്ചില്ലേ നബിയോട്, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കണമെങ്കിൽ ഇന്നാലിന്റെ അത്ഭുതങ്ങളൊക്കെ നീ കാണിച്ചു തരണം, എന്തത്ഭുതം കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടാലും അതേപോലെ കാണിക്കാൻ കഴിയണം, എന്നാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. സൂറത്തുൽ ഇസ്രായിലെ 90 മുതൽക്കുള്ള ആയത്ത് ഓതി നോക്ക്. വഖാലൂലൻ നുഅ്മിന ലക ഹത്താ തഫ്സിറ ലനാ മിനൽ അർളി യംബുഅ, ഞങ്ങൾ ഒരിക്കലും നിന്നിൽ വിശ്വസിക്കുകയില്ല, നീ ഭൂമിയിൽ നിന്നൊരു ഉറവ ഇങ്ങോട്ട് ഒഴുക്കി കാണിക്കണം. ഔ തകൂന ലക ജന്നതുമ്മിൻ നഖീലിൻ വഇനബിൻ അല്ലെങ്കിൽ നിനക്ക് ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടമുണ്ടായിരിക്കണം, എന്നിട്ട് അതിലൂടെ സമൃദ്ധമായി നദികൾ നീ ഒഴുക്കി കാണിക്കണം. അല്ലെങ്കിൽ നീ വാദിച്ചതുപോലെ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ടം കഷ്ടമായി വീഴ്ത്തി കാണിക്കണം. നിങ്ങൾക്ക് ഉപരിലോകത്ത് ശിക്ഷ വരും എന്ന് പറഞ്ഞതിനെ കളിയാക്കണം, നിന്റെ ആകാശത്ത് കഷ്ടം കഷ്ടമായി ഞങ്ങളെ നേരെ നീ വീഴ്ത്തി കാണിക്ക. അല്ലെങ്കിൽ അള്ളാഹുവിനെ മലക്കളെ മുഖാമുഖം നീ കൊണ്ടുവാ, എന്നാലേ ഞങ്ങൾ വിശ്വസിക്കൂ. അല്ലെങ്കിൽ നിനക്ക് സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടാകട്ടെ. ഔ തർക്കിയ ഫിസ്സമാ ഔ തർക്കാ ഫിസ്സമാ, അല്ലെങ്കിൽ നീ ആകാശത്തേക്ക് കയറിപ്പോണം. വലന്നുഅ്മിന ലിറുഖയ്യിക അത്താ തുനസ്സില അലൈനാ കിതാബൻ നഖ്റഊ, പക്ഷേ നീ അവിടെ കയറിപ്പോയി ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ അവിടെ നിന്ന് വരുമ്പോ ആകാശത്ത് ഒരു കിതാബ് കൊണ്ടുവരണം. ഇതൊക്കെ ചെയ്താലല്ലാതെ ലന്നുഅ്മിനലക, ഞങ്ങൾ ഒരിക്കലും നിന്നെ വിശ്വസിക്കൂല എന്ന് മക്കക്കാർ പറഞ്ഞു. ഉദ്ദേശിച്ച അത്ഭുതങ്ങളൊക്കെ ഉദ്ദേശിക്കും പോലെ കാണിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇവിടെ മാജിക് കയറില്ലേ, കയ്യൊന്നും ഇങ്ങനെ ഉണ്ടാട്ടി ആ വരട്ടെ ആ പിടിച്ചോ ലേ ആ അങ്ങനെ ആക്കിട്ട് ഒന്നും തിരിയും അങ്ങനെ ആക്കും ലേ അന്ന് കൈ ഇങ്ങനെ കൊട്ടും ആ നോക്കി നോക്കി എന്നറി. ഇങ്ങനെ മാജിക് കാണിക്കും പോലെ അത്ഭുതം കാണിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സാധിക്കുമായിരുന്നോ? ആ വരട്ടെ ഈന്തപ്പനന്റെ മുന്തിരി തോട്ടം അപ്പൊ തോട്ടം, ആ വരട്ടെ നദി അപ്പൊ നദി ഉണ്ടോ, ആ ആകാശം വീഴട്ടെ വീണോ? അപ്പൊ അതൊക്കെ പറഞ്ഞപ്പോ എന്താണ് അള്ളാഹു കൊടുത്ത മറുപടി അറിയോ? ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂലാ, പറയുക നബിയെ നിങ്ങൾ പറയുക, എന്റെ റബ്ബ് എത്ര പരിശുദ്ധൻ, ഞാൻ റസൂലായ ഒരു മനുഷ്യൻ മാത്രമല്ലയോ. മനുഷ്യനായ റസൂൽ എന്നല്ല, റസൂലായ മനുഷ്യൻ. അപ്പൊ മനുഷ്യൻ നല്ലിന ഊന്നൽ, ഞാൻ ഒന്നാമതായി മനുഷ്യൻ, പിന്നല്ലേ ആ റസൂലായത്. നിങ്ങൾ ചോദിക്കുന്നൊക്കെ തരാൻ എന്നെ കൊണ്ട് കഴിയോ? ഞാൻ മനുഷ്യനല്ലേ. ഈ ആയത്തിന്റെ തഫ്സീർ 10 or 20 തഫ്സീർ നോക്കിയിട്ടുണ്ട്, എല്ലാത്തിലും ഇതെടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മുഅ്ജിസത്ത് നബിയുടെ കഴിവല്ലെന്നും അത് അള്ളാഹുവിന്റെ കഴിവാണെന്നും അള്ളാഹു അവനുദ്ദേശിക്കുമ്പോൾ അവനുദ്ദേശിക്കുന്ന നബിയിലൂടെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അശക്തമാക്കുന്നത്, കഴിവുകെടുത്തി കളയുന്നത് എന്നാണ് അർത്ഥം. ആ കാലത്തോ അതിനുശേഷമുള്ള കാലത്തോ ആളുകൾക്ക് അങ്ങനെയൊന്നും പ്രകടിപ്പിക്കാൻ കഴിയില്ല. അപ്പോഴല്ലേ അത് മുഅ്ജിസത്താവുള്ളൂ. മറ്റുള്ളവർക്കും ചെയ്യാനും ചെയ്തു കാണിക്കാനും കഴിയുന്നതാണെങ്കിൽ അതിന് മുഅ്ജിസത്ത് എന്ന് പറയോ? പറയുകയില്ല. അപ്പൊ മുഅ്ജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിവാണെന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. ഇപ്പൊ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വെള്ളം അവിടുത്തെ കൈകളിലൂടെ നിർഗളിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് സഹാബികളൊക്കെ കണ്ടതാണ്. നേരിട്ട് ഹുദൈബിയ സന്ധി നടന്ന ദിവസമാണ്, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാണ്. ജനങ്ങൾ ഹുദൈബിയ ദിവസം വിശന്നു ദാഹിച്ചു. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതവല്ലഅ മിൻഹ, നബിയുടെ കയ്യിൽ ഒരു ചെറിയ തോൽപാത്രത്തിൽ വെള്ളമുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഒന്നുകൊടുത്തു. തുമ്മ അഖ്ബല അന്നാസു നഹവഹു, ജനങ്ങൾ നബിയുടെ നേരെ വന്നു. എന്നിട്ട് പറഞ്ഞപ്പോ റസൂൽ ചോദിച്ചു, മാലക്ക് എന്താ വന്നത്? യാ റസൂലല്ലാ ലൈസ ഇന്ദനാ മാ ഉന്നതവല്ലഉ ബിഹി വലാ നശറബു, കുടിക്കാനോ ഒന്നു എടുക്കാനോ ഒന്നു വെള്ളമില്ലല്ലോ. ഇല്ല മാഫി റക്കോത്തി, നിങ്ങളെ ഈ കോൽപാത്രത്തിലെ വെള്ളമല്ല ഞങ്ങളെയൊക്കെ അരയ്ക്കും വെള്ളമല്ലാണ്. ആലഫ വലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു ഫിർ റക്വ, ആ കുറച്ച് വെള്ളമല്ല കോൽപാത്രത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ചു. ഫജഅല അൽമാഉ യഫൂറു മിൻ ബൈനി അസാബിഇഹി കംസാലിൽ ഉയൂൻ, ഉറവയിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകുന്നത് പോലെ നബിയുടെ കൈകളിൽ നിന്നും വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴുകാൻ തുടങ്ങി. ഖാലഫ ശരിബിന വതവല്ലഇന, ഞങ്ങളെല്ലാവരും കുടിച്ചു, ഞങ്ങളെല്ലാവരും ഒല്ലുവെടുത്തു. ഫഖുൽതു ലിജാബിൻ, അപ്പോൾ റിപ്പോർട്ടർ ഇത് ഉദ്ധരിച്ച സഹാബിയോട് ചോദിക്കുകയാണ്, കം കുന്തും യൗമൈദിൻ, അന്ന് നിങ്ങൾ എത്ര ആളുണ്ടായിരുന്നു? ഖാല ലൗ കുന്നാ മിഅത അൽഫ് ലകഫാന, ഞങ്ങൾ 100,000 ആളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തികയുമായിരുന്നു. അങ്ങനെ വെള്ളം വന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ ഉറവിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് വരികയാണ്. പക്ഷെ അന്ന് ഞങ്ങൾ കുന്ന ഹംസാശറത്ത മിഅത്തിൻ, വെറും 1,500 ആളെ ഉണ്ടായിരുന്നുള്ളൂ. നോക്കൂ നിങ്ങൾ, ഇതൊരു അത്ഭുത സംഭവമാണ്. പക്ഷെ ഇതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുമ്പോഴൊക്കെ അവിടുത്തേക്ക് ഇങ്ങനെ വെള്ളം നിർഗളിപ്പിക്കാൻ കഴിവുണ്ടായിരുന്നോ? നബിനെ യാത്രയിൽ വെള്ളം കൊണ്ടുകൊണ്ട് ആവശ്യമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും യാത്ര പോകുമ്പോ ഒട്ടകപ്പുറത്ത് തോൽപാത്രങ്ങൾ നിറച്ച് അപ്പുറത്തും ഇപ്പുറത്തും തൂക്കിയിട്ട് വെള്ളത്തിന്റെ ഇതുകൊണ്ടാ പോവുക. മരുഭൂമിയിൽ ഇന്നത്തെ പോലെ വെള്ളം കിട്ടൂലല്ലോ. സഹാബികൾ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ എപ്പോ വെള്ളം ആ പാത്രം കൊണ്ടു ആ വെള്ളം വരട്ടെ, അങ്ങനല്ല. അന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവെള്ളം നിർഗളിപ്പിച്ചു എന്ന് മാത്രം. ഖന്ദഖ് യുദ്ധത്തിൽ ഭക്ഷണമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു ഭക്ഷണം അധികരിപ്പിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് 3 ദിവസം ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, ഇത് അങ്ങനെ യുദ്ധം ചെയ്ത് നോക്കൂ നിങ്ങൾ നമ്മളെ അവസ്ഥ എന്താണ്. 3 ദിവസം എന്നിട്ടോ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സഹാബി വന്നിട്ട് വിളിച്ചോണ്ട് ഭാര്യനോട് ചോദിച്ചു എന്താ ഉള്ളത് ചോദിച്ചു. കുറച്ച് മാവുണ്ട്, ചെറിയ ആട്ടുംകുട്ടിയുണ്ട്, ആട്ടുംകുട്ടിനറുത്ത് മാവൊക്കെ പത്തിരി ഉണ്ടാക്കി, ഖുബ്സ് ഉണ്ടാക്കി. എന്നിട്ട് നബിയും ഒന്നോ രണ്ടോ ആളുകൾ കൊണ്ടുവന്നു, അതിലേറെ കൊണ്ടുവരുന്നു കിട്ടോ ആയിക്കോട്ടെ അറിഞ്ഞു. ഇദ്ദേഹം പോയി നബിയെ വിളിച്ചപ്പോ നബി പറഞ്ഞു എല്ലാവരും പോരുന്നുണ്ട്. ഇയാൾക്കൊക്കെ ബേജാറായി, ഒന്നായിട്ട് ചെന്നപ്പോ ഭാര്യ ചോദിച്ചു നിങ്ങൾ പറഞ്ഞില്ല ഞോ ഇത്ര ആള് ഉണ്ടാവാൻ പറ്റൂല, ഒന്നോ രണ്ടാളെ നബി ഒന്നോ രണ്ടാളല്ലേ നമ്മൾ വിളിച്ചേ, അള്ളാന്റെ റസൂല് വിളിച്ചാണെന്നാണ്. ഒന്നൊന്ന് വിഷമിക്കണ്ട, അതിന്റെ ഭാര്യയോട് പറയേ ആ അടുപ്പത്തിരിക്കുന്ന പത്തിരിന്റെ പാത്രം ചാറിന്റെ പാത്രം അവിടെ തന്നെ ഇന്നിട്ട് നിലക്കണ്ടെന്ന് പറയും, നിങ്ങൾ മാറിക്കാൻ പറഞ്ഞു. എന്നിട്ട് എല്ലാവരും വരുന്നു, നബി ഇങ്ങനെ പത്തിരിട്ട് കൊടുക്കുന്നു, ചാറ് വെച്ചെടുക്കുന്നു, പത്തിരിട്ട് കൊടുക്കുന്നു, ചാറ് എല്ലാവർക്കും കൊടുത്ത് കൊടുത്തതിലൊക്കെ ബാക്കി, ബാക്കിയുള്ളത് വീട്ടുകാരും തിന്നു. എന്തേ സംഭവിച്ചു? ഭക്ഷണം അധികരിപ്പിച്ചു അല്ലാഹു സുബ്ഹാനഹു വതആല നബിയിലൂടെ. അതേ യുദ്ധത്തിൽ തന്നെ 3 ദിവസം ഒന്നും കിട്ടിയിട്ടില്ല. സഹാബികൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങള് ചിലപ്പോഴൊക്കെ റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധത്തിന് പോകുമ്പോ ഞങ്ങൾ കാട്ടുകിഴങ്ങുകളും മുൾച്ചെടികളും തിന്നിട്ട് കഴിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന്. വലഖദ് റായിതുന നഖ്ദു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വമാ ലനാ ത്വആമുൻ ഇല്ലൽ ഹുബ്ല വഹാദ സമർ. ഈ മുള്ളുചെടിയും അതിന്റെ കായും അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ഭക്ഷണമായിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഹത്താ ഇന്നഹദനാലയലൗക മാ തല ഉശാത്. ഞങ്ങളിൽ ഓരോരുത്തരും കാഷ്ടിക്കുന്നത് ആട് കാഷ്ടിക്കുന്ന പോലെയായിരുന്നു, ഇല തിന്നാൽ ആട് കാഷ്ടിക്കുന്ന പോലെ കാഷ്ടിക്കുമല്ലോ. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ സഹാബത്ത് അനുഭവിച്ചതാ. അപ്പൊ ഭക്ഷണം അധികരിപ്പിക്കുക എന്നൊരു സിദ്ധി അല്ലാഹു റസൂൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഭക്ഷണം അധികരിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ സ്വന്തം സഹാബത്തിനെ പട്ടിണി കിടുവോ? 3 ദിവസം ഖൈന്ദക്കിൽ പട്ടിണി കിട്ടില്ലേ? ഈ യുദ്ധത്തിൽ ഇങ്ങനെ മുൾച്ചെടിയും കായൊക്കെ തിന്നേണ്ട ആവശ്യമുണ്ടോ? ആ വരട്ടെ, പാത്രം കൊണ്ടുപോ, ആ ഭക്ഷണം വരട്ടെ ഉണ്ടോ? അതൊരു അത്ഭുത സംഭവം. അത് അപൂർവം സന്ദർഭങ്ങളിൽ അല്ലാഹു വെളിപ്പെടുത്തുന്നതാണ്. റസൂൽ അല്ലാഹു ഉദ്ദേശിച്ച സമയത്തൊക്കെ വെളിപ്പെടുത്താൻ കഴിയുമായിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ കഷ്ടപ്പെടുത്തുമായിരുന്നില്ല. എന്തിനേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ദിവസങ്ങളോളം വിശന്ന് വയറൊട്ടിയവനായി കഴിഞ്ഞു കൂടിയിട്ടുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബീതുൽ ലയാലിയൽ മുത്തതാബിഅ തതാവിയ. തുടർച്ചയായ രാത്രികൾ അള്ളാഹുവിന്റെ റസൂൽ വയറ് വിശന്നവനായി കാത്രിൽ കഴിച്ചു കൂട്ടാറുണ്ടായിരുന്നു. വഅഹ്ലുഹു അവിടുത്തെ കുടുംബവും ലായിത്തു നഅശാൻ രാത്രി കഴിക്കാൻ ഒന്നും കിട്ടിയിരുന്നില്ല. വകാന അക്തറു ഖുബ്സിയും ഖുബ്സ ശഅീർ. വല്ലപ്പോഴും കിട്ടിയാൽ തന്നെ ആ പരുക്കൻ ബാർലിയുടെ ഖുബ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മളൊക്കെ ആലോചിക്കണം, നമ്മളൊക്കെ എന്തുമാത്രം ഭക്ഷണം കഴിക്കുന്നവരാണ്. ഒരു ദിവസം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അള്ളാഹിനെ എന്തൊക്കെ പറയും അല്ലേ? ഇവർക്കൊക്കെ എന്ത് കൊടുത്തില്ലേ, പിന്നെ എന്ത് കൊടുത്തില്ലേ, ഞാൻ അള്ളാഹ് പെട്ടെന്ന് കിട്ടില്ലേ എന്നൊക്കെ പറയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങൾ തീമൂട്ടാതെ കഴിച്ചു കൂട്ടി അവിടുത്ത് ഭക്ഷണം രാത്രി ഒന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണം ഉണ്ടാക്കാനും ഭക്ഷണം അധികരിപ്പിക്കാനും കഴിയുന്ന ആളായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കഷ്ടപ്പെടുമായിരുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് അത്ഭുത സംഭവങ്ങൾ കാണിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നബി ഉദ്ദേശിക്കുമ്പോഴൊക്കെ വിരലിലൂടെ വെള്ളം വരികയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുമ്പോഴൊക്കെ വയറ് വിശന്നവർക്ക് വിശപ്പ് മാറ്റി കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ചില ആളുകളൊക്കെ രോഗികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവിയിട്ട് അപ്പൊ രോഗം സുഖപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഒരിക്കൽ യുദ്ധത്തിന് പോകാൻ വേണ്ടി നിൽക്കുക, കണ്ണ് രോഗം അലിയറുള്ളതാണ്, ഒന്നിങ്ങനെ ഒന്ന് ഊതിയിട്ട് ഒന്ന് തടവി, കണ്ണ് സുഖപ്പെട്ടു. ഒരിക്കലൊരു സഹാബിയുടെ കണ്ണ് വീണുപോയി, ഇങ്ങനെ പിടിച്ചിട്ട് നരമ്പ് തൂങ്ങി നിൽക്കണ, റസൂലുള്ളാഹി ഇങ്ങനെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ തടവി പ്രാർത്ഥിച്ചു ആ കണ്ണിന് കുഴപ്പമില്ലാത്ത പോലെ. ഇതൊക്കെ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായതാണ്. പക്ഷെ മുഴുവൻ കൊണ്ട് എല്ലാ രോഗവും മാറ്റാൻ റസൂലുള്ളാഹിക്ക് സാധിക്കുമായിരുന്നോ? ഇല്ല. എത്രയോ ആളുകൾ രോഗം പിടിച്ച് മരിച്ചില്ലേ? അള്ളാഹുവിന്റെ റസൂലിന് തന്നെ രോഗം ബാധിച്ചില്ലേ? സ്വന്തം മകൾ ജൈനബയുടെ കുട്ടിക്ക് രോഗം ബാധിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചെന്നപ്പോ കരയാ ചെയ്ത് റസൂലുള്ളാഹ്. കുട്ടി ഇങ്ങനെ മരിക്ക് സക്കറാത്തിലാണ്, വല്യപ്പാനെടുത്ത് ഇങ്ങനെ എടുത്ത് കാണിച്ചപ്പോ റസൂലുള്ളാഹ് കണ്ണുനീരൊഴുക്കി കരയുന്നു. സഹാബികൾ ചോദിക്കുന്നു നിങ്ങൾ എന്താ കരയണ്? ഇപ്പൊ നബി കരയില്ല എന്നവർ വിചാരിച്ച്. ഇത് അള്ളാഹു അവന്റെ അടിമകളുടെ ഹൃദയത്തിൽ ഏർപ്പെടുത്തിയ കാരുണ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാണ്. എല്ലാ രോഗവും മാറ്റാനുള്ള സിദ്ധി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം മകളെ കഷ്ടപ്പെടുത്തോ? ആദ്യം ഉപ്പ വരണമെന്ന് ചൊല്ലി അയച്ചപ്പോ മകളോട് ക്ഷമിക്കാൻ പറയേ. അള്ളാഹു തരുന്നതും അവനെടുക്കുന്നതും അവനുള്ളതാണ്, അതുകൊണ്ട് അവൾ ക്ഷമിക്കട്ടെ, അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിക്കട്ടെ എന്ന് ചൊല്ലി അയച്ചാൽ തിരിച്ചയക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. പിന്നീടാണ് അവിടുന്ന് പോയത്. സഖറാത്തിൽ കിടക്കുന്ന കുട്ടിയെ കണ്ട് പൊട്ടി പൊട്ടി കരയാണ്, അല്ലെങ്കിൽ തേങ്ങി തേങ്ങി കരയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. അപ്പൊ റസൂലുള്ളാഹിക്ക് എല്ലാ രോഗങ്ങളും മാറ്റാൻ കഴിയുമായിരുന്നോ? ബദറിൽ പങ്കെടുക്കാൻ പോകുന്ന സഹാബികൾക്ക് വേണ്ടി റസൂലുള്ള ദുആ ചെയ്തത് എന്താണോ, അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫാസ്ബിഉഹും, അല്ലാഹുവേ ഇവർ വയറു വിശന്നവരാണ്, അവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ. അല്ലാഹുമ്മ ഇന്നഹും ഹിഫാത്തുൻ ഫഹ്മിൽഹും, അല്ലാഹുവേ അവർക്ക് കാലിൽ ചെരുപ്പ് പോലുമില്ല, അവർക്ക് നീ വാഹനം നൽകണേ. എന്ന് പറഞ്ഞാൽ ഒട്ടകമോ ഉതരയോ കഴുതി എന്തെങ്കിലും, നിലത്തിങ്ങനെ പൊള്ളുന്ന മണലല്ലേ, ചെരുപ്പും കൂടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവർ ചെരുപ്പില്ലാത്തവരാണ്. അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ, വേണ്ടത്ര വസ്ത്രമില്ലാത്തവരാണ് എന്റെ സഹാബികൾ. ഫക്സുഹും, അവർക്ക് നീ ഉടുക്കാൻ വസ്ത്രം കൊടുക്കണേ. എന്നാലോചിച്ച് നോക്കും, നിങ്ങൾ അവിടുത്തെ കഷ്ടപ്പാടത്തിനാണ്, ബദർ യുദ്ധത്തിന് പോവാണ്, അവർക്ക് വേണ്ടി അത് ചെയ്യുന്നത്. അപ്പൊ വിശപ്പ് മാറ്റാൻ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാൻ, ചെരുപ്പില്ലാത്തവർക്ക് ചെരുപ്പ് കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുത സിദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉഹദ് യുദ്ധത്തിൽ പല്ലുപൊട്ടിയ സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു, അത് വിശദീകരിച്ചു കൊണ്ട് ഇമാം നവ്വി പറയാണ്, വഫീ ഹാദാ വഖുഉ ഇൻതികാ വലിബ്തിലാ ബിൽ അംബിയാ സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലുള്ള നബിമാർക്ക് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന് ഇതിൽ തെളിവുണ്ട്. ലിയനാലു ജസീൽ അൽ അജ്ർ, അവർ ധാരാളം പ്രതിഫലം അവർക്ക് ലഭിക്കാൻ വേണ്ടി. അവരുടെ സമുദായങ്ങളും അവരല്ലാത്തവരും അറിയാൻ വേണ്ടി അവർക്ക് ബാധിച്ചത്, എന്നിട്ട് അതിൽ അവരെ പിൻപറ്റുവാൻ ഇങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ കൂടിയാണത്. ഖാലൽ ഖാലി വലിയ അലമ അന്നഹും മിനൽ ബശർ, കണ്ടോ എന്താ ഇതൊക്കെ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടത്. നബിമാർ അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകന്മാർ നബിമാർ മനുഷ്യരിൽപ്പെട്ടവരായിരുന്നു എന്ന് ഉമ്മത്ത് മനസ്സിലാക്കാൻ. തുസീബുഹും മിഹനു ദുനിയാ, അവർക്ക് ദുനിയാവിലെ പരീക്ഷണങ്ങൾ ബാധിക്കും. വയത്ര അലാ അജ്സാമിഹിം മായത്ര അലാ അജ്സാമിൽ ബശർ, മനുഷ്യ ശരീരങ്ങൾക്ക് ബാധിക്കുന്ന രോഗങ്ങൾ ക്ഷീണങ്ങൾ തടസ്സ ഇതൊക്കെ നബിമാരുടെ ശരീരങ്ങൾക്കും ബാധിക്കും. കണ്ടോ ലിയതയഖനു അന്നഹും മഖ്ലൂഖൂന മർബൂബൂൻ, അവർ അള്ളാഹുവിന്റെ പടപ്പുകളും അള്ളാഹുവിന്റെ കീഴിലുള്ളവരുമായിരുന്നു. വലായത്തിന് നബിമാലിജിസാദ്, അവരിലൂടെ വെളിപ്പെടുന്ന അത്ഭുത സംഭവങ്ങൾ കണ്ട് ആരും കുഴപ്പത്തിലകപ്പെടാതിരിക്കട്ടെ, വഞ്ചിതരാകാതിരിക്കട്ടെ. നസാറാക്കൾക്കും മറ്റുള്ളവർക്കും നബിമാരെ സംബന്ധിച്ച് പിശാജ് ഉണ്ടാക്കി കൊടുത്ത ആശയക്കുഴപ്പം ഈ ഉമ്മത്തിൽ ഉണ്ടാക്കാതിരിക്കട്ടെ. അല്ലേ, നസാറാക്കൾ എന്താ സംഭവിച്ചത്? അവർ നബിമാരെ പ്രശംസിച്ച് പ്രശംസിച്ച് അവർ അള്ളാഹുവിന്റെ പുത്രന്മാരാണ് എന്ന് പറഞ്ഞു. യഹൂദികൾ ഉസൈർ പ്രവാചകനെ ദൈവപുത്രനാക്കിയതുപോലെ നസാറാക്കൾ ഈസാ പ്രവാചകനെ ദൈവപുത്രനാണെന്ന് വെച്ചു. അത് ഈ ഉമ്മത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം പരീക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയത് എന്ന് ഖാലി ഇയാൾ പറഞ്ഞതായി ഇമാം നവവി റഹിമഹുല്ലാ അവിടെ രേഖപ്പെടുത്തുകയാണ്. ഇതുപോലെ എത്ര സംഭവങ്ങൾ സുഹൃത്തുക്കളെ. തയമ്മുമിന്റെ ആയത്തിറങ്ങിയ സംഭവങ്ങൾ ഓർമ്മയുണ്ടോ? തയമ്മുമിന്റെ ആയത്തിറങ്ങിയത് ഒരു യാത്രയിലാണ്, നബിയും സഹാബത്തും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നിയായ നമ്മുടെ ഉമായിഷാ റളിയല്ലാഹുവിന്റെ മാല വീണുപോയി. അപ്പോ നബി എന്നോട് പറഞ്ഞു, എന്റെ മാല വീണുപോയല്ലോ. അപ്പൊ എല്ലാവരും നിൽക്കാൻ പറഞ്ഞു മാല ഒന്ന് തെരയാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാല തെരഞ്ഞിട്ട് നബിയും സഹാബത്തോടെ നിന്നുപോയി, കുറെ തെരഞ്ഞു കിട്ടിയില്ല. അപ്പോ ആളുകൾ വന്നിട്ട് അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ മോള് ആയിഷ നമ്മളെ കണ്ടോ ബുദ്ധിമുട്ടാക്കിയില്ലേ, അപ്പൊ നബിയും സഹാബത്തൊക്കെ ഇവിടെ ഈ ഒരു മാലന്റെ പിന്നോട് നിൽക്കേണ്ടി ഒന്നില്ലേ, നമ്മളൊക്കെ പറയുന്നത് പോലെ പ്രതികരിച്ചു. അങ്ങനെ റസൂലുള്ളാഹി ആയിഷ ബീവിന്റെ മടി തലവെച്ച് തടർന്നുറങ്ങുക. ചെന്നിട്ട് ആയിഷന്റെ ഊരക്ക് ഒരു കുത്തുകൊടുത്ത്, നീ അല്ലേ ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച്, നീ അല്ലേ വാപ്പയല്ലേ മോളെ ശിക്ഷിക്കാലോ, ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ശിക്ഷിക്ക. ആ ഞാൻ ആയിഷബി പറയാണ്, അള്ളാഹിന്റെ റസൂല് മടി തലച്ചോട് എനിക്ക് അനങ്ങാൻ വയ്യ, ഞാൻ സഹിച്ചു ക്ഷമിച്ചിരുന്നു. അങ്ങനെ അവസാന റസൂൽ നേരമ്പോഴത്തെ റസൂൽ ഉണർന്നു, റസൂലെ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തും വെള്ളല്ല, നമ്മൾ ആരെ കയ്യിലും വെള്ളല്ല, എന്താ ചെയ്യേണ്ടത്? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല തയമ്മുമിന്റെ ആയത്തിറക്കി, വെള്ളമില്ലാത്തപ്പോ തയമ്മം ചെയ്യാന്നുള്ള ആയത്ത്. അപ്പൊ ആളുകൾ പറയാണ്, അബൂബക്കർ സിദ്ദീഖ് എങ്ങളെ കുടുംബത്തിൽ വല്ലാത്തൊരു ബർക്കത്തോട്ടെ, എന്ത് സംഭവിച്ചാലും ഇപ്പൊ നിങ്ങളെ കുടുംബത്തിന്റെ ബർക്കത്തോണ്ട് നമുക്ക് ഈ ആയത്ത് കിട്ടിയത്, ഈ സംഭവം ഈ തയമ്മുമിന്റെ ആയത്ത് കിട്ടിയത് എന്ന് പറയണ്ടായി. അവസാനം ആയിഷ ബീവി കയറിയിരുന്ന ഒട്ടകം അതിങ്ങനെ കിടക്കിയിരുന്നു, അത് വന്ദിച്ചപ്പോ അതിന്റെ അടിയിൽ നിന്ന് മാല കിട്ടുകയും ചെയ്തു. റസൂലിനൊക്കെ കൈപറിയില്ല, സഹാബത്തിന് കൈപറിയില്ല, എന്തെല്ലാം സംഭവങ്ങൾ ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങള്, അപ്പൊ വെള്ളമില്ലാത്തപ്പോഴൊക്കെ വെള്ളമുണ്ടാക്കുന്ന പണി അല്ലാഹു റസൂൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനായിരുന്നു, മനുഷ്യരെ ബാധിക്കുന്നതൊക്കെ റസൂലുള്ളാഹിക്കും ബാധിച്ചിരുന്നു. ഇന്നമാ അന ബശറു മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ മാത്രമാകുന്നു എന്ന സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ആളുകൾ മലക്കുകളുടെ പ്രകൃതിയായിരുന്നു എന്നാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. നബിമാർ മാനുഷിക പ്രകൃതിയിൽ പ്രത്യക്ഷത്തിൽ മാനുഷിക പ്രകൃതിയുള്ളവരാണെങ്കിലും ആത്മീയമായി മലക്കുകളുടെ പ്രകൃതിയായിരുന്നു. ആണോ? ഒരിക്കലുമല്ല. മലക്കുകളുടെ പ്രകൃതിയുള്ള ഒരാളാണെങ്കിൽ നോമ്പിൽ നമ്മൾ എങ്ങനെ നബിയെ പിൻപറ്റിയ? മലക്കുകൾക്ക് വിശപ്പുണ്ടാവുമോ? ക്ഷീണുണ്ടാവുമോ? ആളുകൾ പറയില്ല ആ മൂപ്പരിക്ക് പോയപ്പോല്ല, മൂപ്പര് മലക്കിന്റെ പകുതിയല്ലേ, എത്രയും പട്ടിണി കിടക്കാല്ലേ, നമ്മളെ കാര്യം മഹാകഷ്ടം തന്നെ, എന്നിട്ട് നമ്മളോട് നോമ്പ് വിൽക്കാൻ പറയാം എന്ന ആളുകൾ പറയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശപ്പുണ്ടായിരുന്നു. ഖന്ദക് യുദ്ധത്തിന് കിടങ്ങ് കൊഴിക്കുമ്പോ പട്ടിണിയുടെ സമയത്ത മദീനയെ രക്ഷിക്കാൻ വേണ്ടി കിടങ്ങ് കൊഴിക്കാൻ, ശത്രുക്കളെ രക്ഷപ്പെടാൻ എല്ലാരും ഒരു കല്ല് വെച്ച് കെട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കല്ലാ വെച്ച് കെട്ടിയിരുന്നത് വിശപ്പിന്. ആ നടുവൊന്ന് നിവർന്ന് കിട്ടാൻ വേണ്ടി നോക്കൂ നിങ്ങള്. അപ്പൊ വിശപ്പ് സഹിച്ചിട്ടുണ്ട്, ക്ഷീണം സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരായിരുന്നില്ല എന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. പക്ഷേ പറഞ്ഞു പറഞ്ഞ് നബിമാരെക്കാളെല്ലാം വലിയ ഔലിയാക്കന്മാരെയാണ് പിന്നെ അവർ പരിചയപ്പെടുത്തുന്നത്. ഇൻഷാല്ലാഹ് നമുക്ക് പിന്നീട് സംസാരിക്കാം. നബിമാരാണ് ഔലിയാക്കന്മാരെക്കാൾ ഏറ്റവും പദവിയുള്ളവർ എന്ന് പറയും. പക്ഷേ മാല മൗലീദുകളിലേക്ക് കടന്നാലോ നബിമാരൊക്കെ എത്രയോ താഴെ പോകും. നബിമാരെക്കാളും വലിയ ഔലിയാക്കന്മാർ അള്ളാഹ്നവരെ തോൽപ്പിക്കുന്ന ഔലിയാക്കന്മാരാണ് അവർ ജനങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഖുർആനിലും ഹദീസിലും വന്നതുപോലെ മനസ്സിലാക്കി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാത്ത പക്ഷം ഇതുപോലെയുള്ള നിരവധി തെറ്റിദ്ധാരണകൾ നമുക്കുണ്ടാവുക തന്നെ ചെയ്യും. ആയത്തുകളും ദൃഷ്ടാന്തങ്ങളും കൊണ്ടുവരിക എന്നത് ഒരിക്കലും നബിമാരെ കഴിവിൽ പെട്ടതല്ല. വമാ കാന ലനാ അൻ നാതിയകും ബിസുൽത്താനിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വഅലല്ലാഹി ഫലിയതവക്കലുൽ മുഅ്മിനൂൻ. അണ്ടോ, അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ഒരു അധികൃത രേഖയും ഒരു ദൃഷ്ടാന്തവും കൊണ്ടുവരാൻ ഞങ്ങൾക്കാവില്ല. എല്ലാവരും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു. മനുഷ്യർക്ക് ബാധിച്ചവർക്ക് അവിടത്തേക്കും ബാധിച്ചിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യരിലേക്ക് പ്രവാചകനായി മാതൃകാ പുരുഷനായി അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു തആല നിയോഗിച്ചത്. ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ മാത്രമാകുന്നു എന്ന റസൂലുള്ളാഹിന്റെ വാക്ക് നമ്മൾ ഓർക്കണം. ഇതിന് മറുപടിയായിട്ട് ഇവരെന്താ പറയാറിയോ? വിശാല നോമ്പിനെ കുറിച്ച് പറഞ്ഞയിടത്ത് റസൂൽ പറഞ്ഞ നിന്നിയിൽ എസ്തും ഇതിലൊക്കും, ഞങ്ങളെപ്പോലെയല്ല. വിശാല നോമ്പ് എന്ന് പറഞ്ഞ നോമ്പ് തുറക്കാതെ പിന്നെ രാത്രിയും നോമ്പ് പിറ്റേന്നും നോമ്പ് അങ്ങനെ തുടർച്ചയായ രാവും പകലും നോമ്പെടുക്കുന്നതാണ് വിശാല നോമ്പ്. അത് നബിക്ക് മാത്രമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് നിങ്ങൾ ആരും എന്നിൽ പിൻപറ്റരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവിടെ നബി പറഞ്ഞ വാക്കാണെന്ത്? ഞാൻ നിങ്ങളെപ്പോലെയല്ല. അതിന്റെ വാക്യം എന്താ അറിയോ? ഇന്നി ഉത്തു അമോസ്ക, എനിക്ക് ഭക്ഷണം നൽകപ്പെടുന്നു, കുടിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണവും വെള്ളവും കിട്ടുന്നത് പോലെ അനുഭവം എന്റെ റബ്ബിൽ എനിക്കുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് പ്രശ്നമില്ല, അതുകൊണ്ട് എനിക്ക് മാത്രമുള്ളതാണ്. നിങ്ങളത് നോക്കാൻ നിൽക്കരുത്, നിങ്ങൾ വിശാല നോമ്പ് നോക്കരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വിശാല നോമ്പിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെപ്പോലെ അല്ലാതേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും ഞാൻ നിങ്ങളെപ്പോലെയല്ല എന്ന അർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ മാനുഷിക പ്രകൃതി നബിമാർ നമ്മളെപ്പോലെ തന്നെയാണ്. പക്ഷെ നബിമാർക്ക് വഹിയുണ്ട്, വഹിയുള്ള നബിമാർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവർ പാപസുരക്ഷിതരാണ്, നമ്മൾ പാപസുരക്ഷിതരല്ല. അവരിലൂടെ അത്ഭുതങ്ങൾ അള്ളാഹു കാണിക്കും, നമ്മളിലൂടെ അത്ഭുതങ്ങൾ കാണിച്ചോളന്നില്ല. മനസ്സിലായില്ലേ? നബിമാരല്ലാത്തവർക്ക് നബിയെ പിൻപറ്റി ജീവിക്കുന്ന അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരിലൂടെ ചില അത്ഭുതങ്ങൾ ഉണ്ടാകാം. അതാണ് കറാമത്ത് എന്ന് പറയുന്നത്. അത് ഇൻഷാല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അതിന്റെ മറവിലൊക്കെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമുദായത്തിൽ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരിയായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക. അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നബിമാരിലൂടെ വെളിപ്പെടുന്ന മുഅ്ജിസത്തും വലിയമാരിലൂടെ വെളിപ്പെടുന്ന കറാമത്തും അവർക്ക് നൽകപ്പെട്ട കഴിവുകളാണ് എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് അവരോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങൾ അള്ളാഹു നബിമാർക്ക് കൊടുത്ത മുഇസത്തിൽ നിന്നും അള്ളാഹു ഔലിയാക്കൾക്ക് കൊടുത്ത കറാമത്തിൽ നിന്നുമാണ് ചോദിക്കുന്നത്. ആ കറാമത്ത് കൊണ്ട് സഹായിക്കാൻ, മുഇസത്ത് കൊണ്ട് സഹായിക്കാനാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നാണ് സാധാരണക്കാരോട് ഇവർ ഈ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ന്യായീകരണം പറയാറുള്ളത്. മുത്തവിയെ കാക്കണേ, വൈദ്യൻ ശേഖയെ രക്ഷിക്കണേ എന്നൊക്കെ നിങ്ങൾ പറയുന്നത് ശിർക്കല്ലേ, അത് തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ പറയുന്നതാണ് ഏയ് നമ്മൾ അവരാർക്കും സ്വതന്ത്ര കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അള്ളാഹു നബിമാർക്ക് മുഇസത്തായി കുറെ കഴിവ് കൊടുത്തിട്ടുണ്ട്, ഔലിയാക്ക് കറാമത്തായി കുറെ കഴിവ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ കേൾക്കണോ എന്താ വിചാരിക്ക, മുജിസത്ത് എന്ന് പറഞ്ഞാൽ ഇരിക്കാനും നടക്കാനും തിന്നാനും കുടിക്കാനൊക്കെ സാധാരണ കഴിവ് ലഭിക്കുന്നത് പോലെ സ്വന്തം നിലക്ക് സ്വാഭിപ്രായമനുസരിച്ച് യഥേഷ്ടം എടുത്തുപയോഗിക്കാവുന്ന എന്തോ കഴിവാണ് മുജിസത്ത്, അങ്ങനെ എന്തോ കഴിവാണ് കറാമത്ത് എന്നാണ് ആളുകൾ വിചാരിക്കുക. ഒരിക്കലും അത് ശരിയല്ല. മുജിസത്ത് എന്ന് പറയുന്നത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ വെളിപ്പെടുത്തുന്നതാണ്. നബിമാർക്ക് അതിൽ യാതൊരു കഴിവില്ല. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായിട്ട് അദ്ദേഹത്തിന് വഹി കിട്ടിയ സമയത്ത് വടി നിലത്തിടാൻ പറഞ്ഞു. നിലത്തിട്ടപ്പോ പാമ്പായി. മൂസാ നബി പേടിച്ചോടുക, ഓടണ്ട മൂസെ, ഇനി ലായ ഖാഫിലത്തിയൽ മുസ്ലിം, പേടിക്കേണ്ട ആവശ്യമില്ല, അതങ്ങ് എടുത്തോ, അത് പൂർവ്വസ്ഥിതി വരും. പിന്നെ കൈ കച്ചത്ത് വെച്ചിരിക്കാൻ പറഞ്ഞു, അത് ശോഭയുള്ള, ഇത് രണ്ടും നിനക്കുള്ള അടയാളമാണ്, നീ അള്ളാഹുവിനുള്ള ദൂതനാണ് എന്നതിന്റെ അടയാളമാകുന്നു ഇത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക ചെയ്തു. ഇതുമായിട്ട് നീ ഫിറൌന്റെ അടുത്തേക്ക് പോ എന്ന്. എന്നാൽ ആ വടി കൊണ്ട് പിന്നെ എന്തെല്ലാം സംഭവിച്ചു? അവിടെയൊക്കെ അള്ളാഹു പറഞ്ഞപ്പോൾ ആ വടിക്ക് അങ്ങനെയും ആ വടിയിലൂടെ അങ്ങനെയൊന്നും ഉണ്ടാവും എന്ന് മൂസാ നബി മനസ്സിലാക്കിയതല്ലാതെ അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയില്ല. ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു വെള്ളമല്ല, നിങ്ങൾ വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മൂസാ നബിയോട് ഖൗമു വന്നിട്ട് പറഞ്ഞു, മൂസാ നബിയോട് ജനങ്ങൾ വെള്ളം തേടിയപ്പോൾ മൂസാ നബി എന്താ പറഞ്ഞത്? അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു. അപ്പൊ അള്ളാഹു പറഞ്ഞു എന്ത്? ആ പാറയിൽ നിന്റെ വടി കൊണ്ടടിക്കുക. ആ ഒരു അടിയടിച്ചപ്പോൾ അതും 12 നീരുറവുകൾ പൊട്ടിയൊഴുകി. 12 ഗോത്രങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ നീരുറവ്. അപ്പൊ അതിനു മുമ്പ് അറിയോ വെള്ളല്ലേ, ആ ആ വടി ഇങ്ങെടുത്തോ, ആ ആ വരട്ടെ വെള്ളം എന്ന് പറഞ്ഞില്ല, അള്ളാഹു പറഞ്ഞപ്പോഴാ. അതുപോലെ ഓരോ സംഭവങ്ങൾ, അദ്ദേഹം ബനൂ ഇസ്രായേലിനെയും കൂട്ടി രക്ഷപ്പെടുകയാണ്. രാത്രിക്ക് രാത്രി രക്ഷപ്പെടാനുള്ള കൽപ്പന അനുസരിച്ച് ഖൗമിനെയും കൂട്ടി രക്ഷപ്പെടുമ്പോ വിവരം മണത്തറിഞ്ഞ് ഫറോവയും സൈന്യവും പിന്നാലെ കൂടി, മുമ്പിൽ സമുദ്രം, പിന്നിൽ ഫറോവയുടെ സൈന്യം. ജനങ്ങളാകെ ബേജാർ, ഇന്നാലെ മുതിർക്കൂൻ മൂസാ, നമ്മളിതാ പിടിക്കപ്പെട്ടത് തന്നെ, ഫറോവയുടെ സൈന്യം ബാക്കിലുണ്ട്, ഇനി എന്താ ചെയ്യാൻ? എന്താ പറഞ്ഞ്? നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? എന്തേലും വടിയില്ലേ? ആ വടിയുണ്ട്, ഞാൻ സമുദ്രത്തിൽ അടിച്ച് പളത്തി അപ്പുറത്ത് വഴിയുടെ ഞങ്ങളെല്ലാം അപ്പുറത്തെത്തിക്കല്ലേ, നിങ്ങൾക്ക് എന്താ ബേജാറ് എന്ന് ചോദിച്ചോ? ചോദിച്ചില്ല. പിന്നെയോ, ഇന്നമായി റബ്ബി സയഹദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, വരൂ, അവനെനിക്ക് വഴി കാണിച്ചു തരും. അവിടെ എത്തിയപ്പോൾ, ആ കടലിനടുത്തെത്തിയപ്പോൾ അപ്പ അള്ളാഹു പറയാണ്, മൂസ നീ വടി കൊണ്ട് ഈ കടലിലടിക്കുക. കണ്ടോ? അപ്പൊ അടിച്ചു, അപ്പോൾ അത് പിളർന്നു. രണ്ട് ഭാഗവും ഇങ്ങനെ മല പോലെ ഇങ്ങോട്ട് ചെറച്ചു നിന്നു. അവിടെ ഒരു ഉണങ്ങിയ വഴിയുണ്ടായി, അതിലൂടെ മൂസ അലൈഹി സലാം ഖൗമിനെയും കൂട്ടി അക്കരെ കടന്നു. പിന്നാലെ വന്ന ഫറോവയും കൂട്ടി അതിലേക്ക് ഇറങ്ങി, അവർ നടുക്കത്തി വെള്ളം കൂടി. ഇത് വ്യക്തമായിട്ട് ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ദഹിക്കാത്ത ചില മോഡേണിസ്റ്റുകൾ ഉണ്ട് കേട്ടോ, ഏയ് അതങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ വേലിയേറ്റവും വേലിയിറക്കവും ഉള്ള സമയത്ത് അതൊക്കെ മനസ്സിലായ ആളായിരുന്നു മൂസാ നബി. അങ്ങനെ സി എൻ അഹമ്മദ് ഓലിയേരി വേലിയേറ്റ വിചാരിക്കുന്നെങ്കിൽ വേലിയിറങ്ങിയ നേരത്തെ ഇങ്ങനെ വടി കുത്തി കുത്തി അവിടെ കയം ഇവിടെ കുന്ന് അങ്ങനെ 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 അക്കരക്ക് എത്തിയാണ്. കണ്ടോ? ഇവനെയൊക്കെ ഉണ്ടല്ലോ, ഇവനെ കാത്തിക്കുന്ന ശാഹത്തേലും വെല്ലണം. മത്സരത്തിൽ വിശ്വസിക്കാതിരിക്കാൻ നമുക്ക് പറ്റുമോ? അത് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഇദ്ദേഹം സി എൻ മൗലവി എഴുതിയെന്ന ആളുകൾക്ക് വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്ന് വ്യാഖ്യാനിച്ചു കൊടുത്തതാ. കൗമ അതിനെ പച്ചക്കെന്താക്കി, അതൊക്കെ തികച്ചും ഭൗതിക കാര്യങ്ങളാക്കിയിട്ട് അത് വ്യാഖ്യാനിച്ചു. പറ്റുമോ? പറ്റൂല. അപ്പൊ ആ വടിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, ആ വടിയിലൂടെ അങ്ങനെ ഒന്ന് വെളിപ്പെടുന്നു. മൂസാ നബിക്ക് നേരത്തെ അറിയുമായിരുന്നില്ല. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മുഈജിസത്തിന്റെ പരിണാമത്തെ സംബന്ധിച്ച് നബിമാർക്ക് തന്നെയും അറിവില്ല. എന്നാൽ ഇതിനേക്കാൾ എത്രയോ താഴെയാണ് കറാമത്ത്. നബിമാരെ പിന്തുടർന്ന് ജീവിക്കുന്ന വലിയ എന്ന് പറഞ്ഞ അള്ളാഹുവിന് പ്രിയപ്പെട്ട, അള്ളാഹുവിനോടുള്ള അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യതകളൊക്കെ നിർവഹിച്ച് പുണ്യകർമ്മങ്ങൾ സ്ഥിരമായി നിർവഹിക്കുന്ന, തെറ്റുകളിൽ നിന്നും പാടെ അകന്നു നിൽക്കുന്ന, ഭൗതിക പ്രേമം ഒട്ടുമില്ലാത്ത, വളരെ വിരക്തരായി ജീവിക്കുന്ന അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവർ, അവർക്കാണ് ഔലിയ ഉള്ള എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക വിഭാഗമായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് പ്രത്യേക ഡ്രസ് കോഡിലൊക്കെ നടക്കുന്ന അങ്ങനത്തെ ആളുകളൊന്നല്ല. ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹിനെ സ്നേഹിക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ, അവരിലൂടെ ചിലപ്പോൾ ഇങ്ങനെ വല്ല അത്ഭുതങ്ങളും ഉണ്ടായേക്കാം. അത് അള്ളാഹു അവരെ ആദരിച്ചുകൊണ്ട് വെളിപ്പെടുത്തുന്നതാണ് എന്ന നിലക്ക് അഹ്ലു സുന്നത്ത് അതിന് പറയുന്ന പേര് കറാമത്ത് എന്നാണ്. കറാമത്ത് ആദരവ് ബഹുമാനം എന്നാണ്. ഈ അത്ഭുതം അയാളിലൂടെ ഉണ്ടായത് അള്ളാഹു അദ്ദേഹത്തെ ബഹുമാനിച്ചത് കൊണ്ടാണ് എന്ന പരിഗണന വെച്ചിട്ടാണ് ആ പേര് കിട്ടിയത്. അതും ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ്? കറാമത്ത് കാട്ടുക എന്നാ പറയാ. കറാമത്ത് കാട്ടലല്ല, കറാമത്ത് അള്ളാഹുവാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള കർത്താവ്. മനസ്സിലായില്ലേ? മുഈസത്തിനെ പറ്റി പറഞ്ഞിടത്ത് പള്ളി ദർശകളിലൊക്കെ ഓതുന്ന കിതാബാണ് ഷറഹുൽ അഖായിദ് തഫ്താജാനി. അതിലെന്താ പറഞ്ഞത്? വഹി അംറുൻ ബിഖിലാഫിൽ ആദ, കാര്യത്തിന് സാധാരണ സംഭവങ്ങൾക്ക് വിരുദ്ധമായി. യദ്ഹറു അലാ യദിന്നു പൂവ അലാ യദി മുദ്ദഇന്നു പൂവ, നുബുവത്ത് ബാധിക്കുന്ന വ്യക്തിയിലൂടെ വെളിപ്പെടുന്നതായ അത്ഭുത സംഭവം. അപ്പോ അദ്ദേഹം വെളിപ്പെടുത്തല്ല, അദ്ദേഹത്തിലൂടെ വെളിപ്പെടുന്നു. വഹി അംറുൻ യദ്ഹറു ബിഖിലാഫിൽ ആദ അലാ യദി മുദ്ദഇന്നു പൂവ ഇന്ദ തഹദ്ദിൽ മുൻകരീൻ, നിഷേധികൾ വെല്ലുവിളിക്കുന്ന സന്ദർഭത്തിലാണ് അത് വെളിപ്പെടുക. അലാ വജിഹിൻ യുജ്ദുൽ മുൻകരീൻ അലിത്യാൽ ബിഹി, നിഷേധിച്ച ആളുകൾക്ക് അത്തരമൊന്ന് കൊണ്ടുവരുന്നതിന് അശക്തമാക്കുന്ന രൂപത്തിൽ. അപ്പൊ ഇവിടെ യദ്ഹറു അലാ യദി മുദ്ദഇന്നു പൂവ, നുബുവത്ത് വാദിക്കുന്ന വ്യക്തിയിലൂടെ വെളിപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അദ്ദേഹം വെളിപ്പെടുത്തല്ല, അദ്ദേഹം ചെയ്യേണ്ട ചെയ്യും, വെളിപ്പെടുത്തുന്ന അള്ളാഹുവാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ ഹാഷിയ കിതാബായ ഇസാം എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞു, ഫാശാറബി ഖൗലിഹി യദ്ഹറു അലാ യദി മുദ്ദഇന്നു പൂവ, നുബുവത്ത് വാദിക്കുന്ന വ്യക്തിയുടെ കൈക്ക് വെളിപ്പെടുന്നത് എന്നതിലൂടെയുള്ള സൂചന എന്താണ്? ഇലാ അന്നഹു ലൈസ ഫിഉൽ മുദ്ദഇ, നബിത്വം വാദിക്കുന്ന ആ നബിയുടെ പ്രവൃത്തിയല്ല അത്, ബൽ ഫിഉലുല്ലാഹി തആല, അത് അല്ലാഹു തആലയുടെ പ്രവൃത്തിയാകുന്നു. കണ്ടോ? അപ്പൊ മൂസാ നബി വടി നിലത്തിടുക എന്നത് മാത്രമാണ് മൂസാ നബിയുടെ പണി, അത് മൂസാബിന്റെ കഴിവാണ്. അത് പാമ്പാക്കി മാറ്റുക എന്നത് ആരുടെ പണിയാ? അള്ളാഹുവിന്റെ പണിയാണ്. ആ പ്രകൃതിയെ മാറ്റി കടലിൽ വടി കൊണ്ടടിക്കുക എന്നത് മാത്രമാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രവൃത്തി. അതിനെ പുലർത്തുക എന്നത്, ആ പ്രകൃതി മാറ്റം വരുത്തത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവൃത്തിയാകുന്നു. മനസ്സിലായില്ലേ? ഇത് നമ്മൾ ശരിക്കും വേർതിരിച്ചു മനസ്സിലാക്കിയാൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ തിരുത്തും. അപ്പൊ മുഇജിസത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ യഥേശം എടുത്തുപയോഗിക്കാവുന്ന കഴിവല്ല, എന്നല്ലേ അതിന് ചോദിക്കാൻ പറ്റുള്ളൂ അല്ലേ? എനിക്ക് കുറെ മുഇജിസത്തുണ്ട്, ഇവിടെ എന്നോട് പ്രാർത്ഥിച്ചോളൂ എന്ന് ഏതെങ്കിലും ഒരു നബി പറഞ്ഞിട്ടുണ്ടോ? ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥനകൾ മരിച്ചാലും കേൾക്കാനുള്ള കഴിവാണോ മുഇജിസത്ത് എന്ന് പറഞ്ഞാൽ? അങ്ങനെയാണോ നബിമാർ സഹാബികളൊക്കെ മനസ്സിലാക്കിയത്? അല്ലല്ലോ. നിങ്ങൾ എന്താ നബിയോട് പ്രാർത്ഥിക്കുന്നത്? നബിക്ക് മുഇജിസത്തുണ്ട്. എന്താ മുഇജിസത്ത് എന്നാ? അത് നബിക്ക് അസാധാരണ കഴിവുണ്ട്. സാധാരണക്കാർക്ക് സാധാരണ കഴിവുള്ള പോലെ അസാധാരണ കഴിവുണ്ട്. അസാധാരണ കഴിവ് എന്ന കഴിവ് ആർക്കും അല്ല കൊടുത്തിട്ടില്ല. അസാധാരണ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ, അത് അള്ളാന്റെ കഴിവാ, അത് ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സംഗതികൾ ശരിക്കും മനസ്സിലാക്കി അഹ്ലു സുന്നത്തിന്റെ മാർഗത്തെ ഉറച്ചു നിൽക്കണം. അതിനെന്ത് വേണം? ദീൻ പഠിക്കാൻ മുന്നോട്ട് വരണം. ദീന് തന്നെ കേട്ടിയമ്മ കേട്ട് തലമുറ തലമുറയായി ഉപ്പാപ്പമാരും ഉപ്പാപ്പമാരും ഉമ്മമാരും ഉമ്മമാരും കേട്ട് അങ്ങനെ ആ റൂട്ടിൽ അങ്ങനെയാണ് പോയാൽ മതി. ദുനിയാവിന് വേണ്ടി കുറേ പഠിക്കും, ദുനിയാവിന് വേണ്ടി പഠിച്ച് 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 എങ്ങനെ പൈസ ഉണ്ടാക്കാം, എങ്ങനെ വലിയ പൈസക്കാരനായി, എങ്ങനെ പൈസക്കാരനായി നിലനിർത്തും, അതൊക്കെ പഠിക്കും. ദീൻ പഠിക്കുകയല്ല. ദീൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടും മുട്ടും പൊട്ടും പൊളിയായിട്ട് കേട്ടിയമ്മ കേട്ട് അങ്ങനെ ഒന്ന് മരിച്ചു പോകും, അതല്ല. ദീൻ പഠിക്കണം. പഠിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയും അമൽ ചെയ്യുമ്പോൾ അതിനൊരു ചാരിതാർത്ഥ്യം ഉണ്ടാവും. അങ്ങനെ പഠിക്കാൻ നമ്മൾ മുന്നോട്ട് വരണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സത്യം സത്യമായി മനസ്സിലാക്കി അഹ്ലു സുന്നത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫുല്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാളിയൽ ഹാജാത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.